കൊല്ലപ്പെട്ടവന്റെ പിന്നാലെ സ്റ്റെല്ല ബെന്നി എഴുതുന്നു. വെളിപാടിന്റെ പുസ്തകം 5:12-13 വാചകങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. ആരാണ് ഈ കൊല്ലപ്പെട്ട കുഞ്ഞാട്? അത് കർത്താവായ യേശു തന്നെയാണ്. വിശുദ്ധ സ്നാപക യോഹന്നാനാണ് ഈ ദൈവത്തിന്റെ കുഞ്ഞാടിനെ ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. യേശു തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. അവൻ തുടർന്നു: എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 1:30-32 വാക്യങ്ങൾ. യോഹന്നാൻ ഇപ്രകാരം തുടർന്നു പറഞ്ഞു: ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങിവന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:33-34 വാക്യങ്ങൾ. വെളിപാടിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൊല്ലപ്പെട്ട കുഞ്ഞാട് ദൈവപുത്രനായ യേശു തന്നെയാണെന്ന് മുകളിൽ ഉദ്ധരിച്ച ദൈവവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നു. കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയവൻ. എന്നാൽ സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സാക്ഷ്യപ്പെടുത്തിയ സമയത്ത് യേശു ക്രിസ്തു കൊല്ലപ്പെട്ടവനല്ലായിരുന്നു. എന്നാൽ അവന്റെ മരണത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ അഥവാ യഹൂദരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ നിങ്ങൾ അവനെ കുരിശിൽ തറച്ചുകൊന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:23. അങ്ങനെ അവൻ കൊല്ലപ്പെട്ടവനായിത്തീർന്നു. എന്നാൽ തുടർന്നു വരുന്ന വാചകങ്ങളിൽ ദൈവം ഇപ്രകാരം അവന്റെ ഉത്ഥാനത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു: എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്നും വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:24. അങ്ങനെ അവൻ കൊല്ലപ്പെട്ടെങ്കിലും ജീവിക്കുന്നവനായി. അങ്ങനെ കൊല്ലപ്പെട്ടിട്ടും ജീവിക്കുന്നവനായ കുഞ്ഞാടാണ് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവാൻ യോഗ്യനാണെന്ന് വെളിപാട് പുസ്തകത്തിലെ വരികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തു അഥവാ കൊല്ലപ്പെട്ട കുഞ്ഞാട് എന്റെ ജീവിതത്തിൽ. യേശുവിനെ പല രൂപത്തിലും ഭാവത്തിലും പല പ്രായത്തിലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നാളിതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചതും എന്നെ കൂടുതൽ സ്നേഹിച്ചതും ക്രൂശിതനായ യേശുവാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പൗലോസ്ലിഹ പറഞ്ഞതുപോലെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ഗലാത്തിയ 6:14. എന്ന് കുരിശിന്റെ വഴികളിലൂടെ സ്വജീവിതം കൊണ്ട് നടന്നു നീങ്ങി വിജയം വരിച്ച മറ്റനേകം സാക്ഷികളോടൊപ്പം എനിക്കും പറയാൻ കൊതി തോന്നുന്നുണ്ടെന്നത് ഒരു സത്യമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു ആത്മീയ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊരു ദർശനം കണ്ടു. ക്രൂശിതനായ യേശു എന്നെ ചുംബിക്കുന്നു. പിന്നീടുള്ള എന്റെ ജീവിതയാത്രയിൽ മെല്ലെ മെല്ലെ ആണെങ്കിലും എന്റെ നാഥനായ ക്രൂശിതനെയും അവൻ ചുമന്നതും തൂങ്ങി മരിച്ചതുമായ കുരിശിനെയും ആഴത്തിൽ സ്നേഹിക്കാൻ പഠിച്ചു. ക്രൂശിതൻ എന്നെ നിരുപാധികം ക്ഷമിക്കാൻ പഠിപ്പിച്ചു, സ്നേഹിക്കാൻ പഠിപ്പിച്ചു, എളിമപ്പെടാൻ പഠിപ്പിച്ചു, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അനേകരുടെ ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, നിത്യരക്ഷയെ ലക്ഷ്യമാക്കി ഓടാൻ പഠിപ്പിച്ചു, അനേകരെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പഠിപ്പിച്ചു, ലോകത്തോടും അതിൻ്റെ സുഖങ്ങളോടും നോ എന്ന് പറയാൻ പഠിപ്പിച്ചു. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവൻ അഥവാ ക്രൂശിതൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പൈശാചിക ആക്രമണങ്ങളിൽ ഒരിക്കൽ ഞാൻ നീണ്ട പ്രാർത്ഥനകൾക്ക് ശേഷം തളർന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു. നല്ല ഉറക്കത്തിലേക്ക് കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഏതോ ഒരു പൈശാചിക ശക്തി എന്നെ ശക്തമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും യേശുവേ യേശുവേ എന്ന് പലവട്ടം വിളിച്ചു കരഞ്ഞു. അപ്പോഴതാ എന്റെ ഉള്ളിലിരുന്നാരോ ക്രൂശിതനായ യേശുവേ, ക്രൂശിക്കപ്പെട്ട യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞു തരുന്നു. പരിശുദ്ധാത്മാവായിരിക്കും. ഞാൻ അങ്ങനെ വിളിച്ചു കരഞ്ഞു, ക്രൂശിതനായ യേശുവേ, ക്രൂശിക്കപ്പെട്ട യേശുവേ എന്ന് ഞാൻ വിളിച്ച നിമിഷത്തിൽ തന്നെ തിന്മയുടെ ആ ദുർഭൂതം എന്നെ വിട്ട് എവിടെയോ ഓടിമറഞ്ഞു. ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. വിയർത്ത് കുളിച്ചെഴുന്നേറ്റ ഞാൻ പുതിയൊരു വെളിപ്പെടുത്തലിന്റെയും വിജയത്തിന്റെയും ആശ്വാസത്തിലായിരുന്നു. യേശുവേ എന്ന ഒറ്റ വിളിയാൽ ലഭിക്കാത്ത വിജയം ക്രൂശിക്കപ്പെട്ട യേശുവേ എന്ന ഒറ്റ വിളിയാൽ ലഭിക്കും. കാരണം പിശാചിന്റെ ആധിപത്യത്തെ യേശു നിർവീര്യപ്പെടുത്തിയത് കുരിശിലെ തന്റെ ബലിയാലാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ അഥവാ കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ ശക്തി അതാണ്. വചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമാക്കി അവഹേളന പാത്രമാക്കി. കൊളോസോസ് 2:15. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന വചനത്തിന്റെ അർത്ഥവും ശക്തിയും ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ആ പോരാട്ടത്തിന്റെ നിമിഷങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ, കൊല്ലപ്പെട്ട കുഞ്ഞാടിലാണ്, ക്രൂശിതനായ ക്രിസ്തുവിലാണ് ദൈവം മഹത്വവും ശക്തിയും ജ്ഞാനവും ആധിപത്യവും അതിന്റെ പൂർണ്ണതയിൽ പ്രകടമാകുന്നത്. വെളിപാട് 5:12 എന്ന് ആ പൈശാചിക ആക്രമണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നു. ക്രൂശിതന്റെ സുവിശേഷം. വിശുദ്ധ പൗലോസ്ലിഹ തന്റെ പ്രഘോഷണ ജീവിത കാലയളവിൽ മുഖ്യമായും പ്രഘോഷിച്ചത് ക്രൂശിതനായ യേശുവിനെക്കുറിച്ചായിരുന്നു. കാരണം ആ പ്രഘോഷണത്തിലാണ് ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പഠിപ്പിച്ചു. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതും അതുതന്നെയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. 1 കൊരിന്തോസ് 2:2. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവത്തിന്റെ ശക്തിയാകാനായിരുന്നു അത്. 1 കൊരിന്തോസ് 2:5. അദ്ദേഹം വീണ്ടും ഇപ്രകാരം തന്റെ പ്രഘോഷണ ജീവിതത്തിന്റെ ശൈലിയെക്കുറിച്ച് വ്യക്തമാക്കുന്നു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു അഥവാ ക്രൂശിതനായ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. 1 കൊരിന്തോസ് 22:24. ക്രൂശിതനായ യേശുവിനെക്കുറിച്ചും യേശുവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമുള്ള പ്രഘോഷണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ക്രൂശിതനെക്കുറിച്ചും അവൻ നൽകുന്ന രക്ഷയെക്കുറിച്ചും ഉള്ള പ്രഘോഷണങ്ങളല്ലാതെ മറ്റൊന്നും മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും പടുത്തുയർത്തലിലേക്കും സാധാരണ ജനങ്ങളെ നയിക്കുകയില്ല എന്ന സത്യം നമ്മൾ വിസ്മരിച്ചു പോകുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ബോഷത്തമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. 1 കൊരിന്ത്യർ 1:18. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമുള്ള ധ്യാനം അനേകം വിശുദ്ധാത്മാക്കളെ വിശുദ്ധിയുടെ ഉന്നത തരങ്ങളിൽ എത്തിച്ചേരുവാൻ സഹായിച്ചിട്ടുണ്ട്. ദൈവം അവർക്ക് നൽകിയ വലിയൊരു കൃപയായിരുന്നു ആ ധ്യാനം. വലിയ നോമ്പുകാലത്തെ കുരിശിന്റെ വഴികളിലൂടെ കടന്നുപോകുമ്പോൾ നോമ്പുകാലത്തെ നിർബന്ധിത ഭക്താഭ്യാസമായി മാത്രം അതിനെ കാണാതെ യേശുവിന്റെ പാടുപീഡകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പാപത്തെയും പാപവഴികളെയും വിട്ടൊഴിയുവാനും ക്രൂശിതന്റെ കൈകൾ പിടിച്ചു തൂങ്ങി പുണ്യത്തിന്റെ ചുവടുകൾ വെച്ച് നിത്യതയുടെ ആനന്ദത്തിലേക്കും ഉയർപ്പിന്റെ മഹത്വത്തിലേക്കും നടന്നെടുക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.